الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله رمضان إلى صدقة ينلدان بشيء വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുള്ള വിഷയമാണ് സദഖ എന്നുള്ളത് അറിയാത്ത മുസ്ലിങ്ങൾ ഉണ്ടാവുകയില്ല. അത്രമേൽ പ്രാധാന്യമുള്ള ഫദായിലുകൾ, മഹത്വങ്ങൾ നിറഞ്ഞ വലിയ പുണ്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബാദത്താണ്. ധർമ്മം ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സദഖ കൊടുക്കുക എന്നുള്ളത്. റമദാനിലെ സദഖ എന്ന് പറയുമ്പോൾ അതിന് ശ്രേഷ്ഠത കൂടുന്നതാണ്. റമദാൻ ഷറഫുസ്സമാൻ, അതിൻ്റെ ആ സമയത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് റമദാനിൽ നടക്കുന്ന ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റേതായ ശ്രേഷ്ഠതകളുണ്ട്. മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത റമദാനിലെ ഓരോ ഇബാദത്തുകൾക്കുമുണ്ട്. അല്ലാഹു തആല ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തിട്ടുള്ള കാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാലമാണ് റമദാൻ മാസം എന്നുള്ളത്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു, ആ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു ചിലതിനെ തെരഞ്ഞെടുക്കുന്നു, ചില കാലങ്ങളെ, ചില സ്ഥലങ്ങളെ, ചില വ്യക്തികളെ ഒക്കെ അല്ലാഹു ചില പ്രത്യേകം ശ്രേഷ്ഠതകൾ നൽകിക്കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ കാലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അല്ലാഹു തെരഞ്ഞെടുത്ത ശ്രേഷ്ഠതകൾ ധാരാളം പറയപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുള്ള മാസമാണ് റമദാൻ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ റമദാൻ മാസത്തിലെ സദഖക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ധാരാളക്കണക്കിന് സദഖ കൊടുക്കുന്ന അജ്വദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന അജ്വദ അന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔദാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഖാദിമുർ റസൂൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറഞ്ഞത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ജൂദ് ചെയ്യുന്ന, സദഖ കൊടുക്കുന്ന, ഔദാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. റമദാൻ മാസമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി സദഖ കൊടുത്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചര്യയായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിച്ചിരുന്നു. റസൂലുള്ള ധാരാളമായി സദഖ കൊടുത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലക്കാത്ത കാറ്റിനേക്കാൾ വേഗതയിൽ ധർമ്മം ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ നിലക്കാത്ത കാറ്റിനേക്കാൾ അതിശക്തമായ രൂപത്തിൽ ധാരാളക്കണക്കിന് സദഖകൾ നൽകാറുണ്ടായിരുന്നു, ഔദാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സദഖ വർദ്ധിപ്പിക്കുന്ന കാര്യം റമദാനിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഖാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ അന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ കൂടുതലായി അദ്ദേഹം അജ്വദ മാ യകൂനു ഫീ റമദാൻ, റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ജൂദ് കാണിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുക്തിറു ഫീഹി മിനസ് സദഖത്തി വൽ ഇഹ്സാനി വതിലാവത്തിൽ ഖുർആനി വസ്സലാത്തി വദ്ദിക്രി വൽ ഇഅ്തികാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ, ഇഹ്സാൻ, ഖുർആനിന്റെ പാരായണം, നിസ്കാരം, ദിക്ർ, ഇഅ്തികാഫ് ഇതൊക്കെ കൂടുതലായി വർദ്ധിപ്പിച്ചിരുന്നു റമദാൻ മാസത്തിൽ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സാദുൽ മആദിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ധാരാളമായി ചെയ്തിരുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് സദഖ എന്നുള്ളതും റമദാനിലെ സദഖയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സാധാരണ പലരും ഈ വിഷയം സംസാരിക്കും പറയാറുള്ള ഒരു ദുർബലമായ ഹദീസുണ്ട്. അത് അഫ്ദലു സദഖത്തി സദഖത്തുൻ ഫി റമദാൻ, സദഖയുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ അത് റമദാനിലെ സദഖയാണ് എന്ന് പറയുന്ന അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് ദുർബലമാണ്. നമ്മൾ ആ കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ചേർത്തി മനസ്സിലാക്കണം. ആ ഹദീസ് ദുർബലമാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ റമദാനിലെ സദഖയാണ് എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണെന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ റമദാനിലെ സദഖയ്ക്ക് ശ്രേഷ്ഠതയുണ്ട്, ആ മാസത്തിനുള്ള ശ്രേഷ്ഠത കൊണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി സദഖ റമദാനിൽ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ റമദാനിലെ സദഖയ്ക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്ന തെളിവുകളാണ്. അപ്പൊ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ സഹീഹായ ഹദീസുകൾ, അത് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദുർബലമായ ഹദീസുകളുടെ ആവശ്യം ഈ വിഷയത്തിൽ ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അതിന് താല്പര്യം കാണിച്ചിരുന്നു റമദാനിലെ സദഖയുടെ വിഷയത്തിൽ. അപ്പോ നമ്മൾ ഈ കാര്യം ആമുഖമായി മനസ്സിലാക്കണം. റമദാൻ മാസത്തിലെ ഏത് സൽക്കർമ്മങ്ങൾക്കും വലിയ പ്രതിഫലം ഉള്ളത് പോലെ തന്നെ റമദാനിലെ തിന്മകൾക്ക് അതിന്റെ ഗൗരവം കൂടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സദഖ എന്നുള്ളതല്ല, ഏത് സൽക്കർമ്മങ്ങൾക്കും റമദാനിൽ പ്രത്യേക പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് റമദാനിലെ തിന്മ, അത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞത് കാണാം, സയ്യിഅത്തും ഫി റമദാന അഅളമു ഇസ്മം മിന സയ്യിഅത്തി ഫി ഗൈരി, റമദാനിലെ ഒരു തിന്മ അത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവപ്പെട്ടതാണ്. കമ അന്ന തഅത്തും ഫി റമദാന അക്സറു സവാബൻ ഇൻദല്ലാഹി മിൻ തഅത്തിൻ ഫി ഗൈരി, മറ്റു മാസങ്ങളെക്കാൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പുണ്യമുള്ളതുപോലെ തന്നെ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവപ്പെട്ടതാണ് റമദാനിലെ തിന്മ എന്നുകൂടി നമ്മൾ താന്ത്രികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം കൂടുതലായി ശ്രദ്ധിക്കുകയും ചെയ്യണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, സദഖ എന്നുള്ള വിഷയം, അതിന്റെ ശ്രേഷ്ഠതകൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലുമൊക്കെ ധാരാളമായി പരന്നുകിടക്കുന്ന വിഷയമാണ് സദഖയുടെ വിഷയം. അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, അതിന്റെ പുണ്യത്തിന്റെ അതിന്റെ ഫദായിലുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളം വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും കാണാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സദഖയ്ക്ക് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയാം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മളുടെ സ്വന്തമായ ഹലാലായ സമ്പത്ത്, അത് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കുക, ആവശ്യക്കാർക്ക് കൊടുക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്നുള്ളത്, അതിന് പ്രേരിപ്പിക്കുന്ന, അതിന് നമ്മൾക്ക് മാനസികമായി ഒരു പ്രേരണ നൽകുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉറപ്പിച്ചു മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു സംശയവുമില്ലാതെ യക്കീനോടുകൂടി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ട കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന സദഖ ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ കുറക്കുകയില്ല, സമ്പത്തിൽ യാതൊരു കുറവും അത് വരുത്തുകയില്ല, അത് നമ്മൾക്കൊരിക്കലും നഷ്ടമല്ല എന്നുള്ളത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു വിശ്വാസം, ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഓരോ ചെറിയ സംഖ്യകളാകട്ടെ വലിയ സംഖ്യകളാകട്ടെ അതെനിക്ക് നഷ്ടമല്ല, അത് എനിക്ക് ദുനിയാവിലും പരലോകത്തും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കി തരിക, എന്റെ സമ്പത്തിൽ ബറക്കത്ത്, അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം അതിൽ ഉണ്ടാകും, സ്ഥിരമായ നിലനിൽക്കുന്ന അൽ ഖൈറുൽ കസീർ, ധാരാളമായ ഖൈർ എന്റെ സമ്പത്തിൽ ഉണ്ടാകും ഞാൻ സമ്പത്ത് ചെലവഴിക്കുന്നതിലൂടെ എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കയറണം. വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും നമ്മൾ കൊടുക്കുന്ന സദഖ ഒരിക്കലും നമ്മുടെ സമ്പത്തിനെ കുറക്കുകയില്ല, അത് നമ്മുടെ സമ്പത്തിൽ വർധനവാണ് ഉണ്ടാക്കുക, വിശിഷ്യ പരലോകത്ത് നമുക്കതിന് വലിയ നേട്ടമുണ്ടാക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി ചെലവഴിക്കും, നമ്മുടെ സമ്പത്തിൽ വർധന ഉണ്ടാക്കി തരും എന്നുള്ള നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒരിക്കലും സമ്പത്ത് നമ്മൾ കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും നമ്മുടെ സമ്പത്തിലൊരു കുറവ് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ അതിന്റെ ഒരു അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിലും ആ കൊടുത്തതിന്റെ പേരിൽ നല്ല നിയ്യത്തോടുകൂടി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു തആല നമ്മൾക്ക് നമ്മുടെ ബാക്കിയുള്ള സമ്പത്തിൽ വർധനവ് തരികയും ദുനിയാവിൽ തന്നെ നമ്മൾക്ക് വർധനവ് തരും എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സുപരിചിതമായ ഹദീസ്, ലാ യൻഖുസു മാലു മിൻ സദഖത്തിൻ ഫതസദ്ദഖൂ, സദഖ നൽകുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് കുറയുകയില്ല, അതുകൊണ്ട് ഫതസദ്ദഖൂ, നിങ്ങൾ സദഖ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകൾ. അപ്പോ സദഖ കൊടുക്കുന്നതിലൂടെ സമ്പത്തിൽ കുറവ് വരികയില്ല, അതുകൊണ്ട് നിങ്ങൾ സദഖ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് നമ്മൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം. ഇതൊരു സത്യമാണ്, ഇത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കാതെ പോകരുത്. ഇത് അല്ലാഹു തആല വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ചെലവഴിച്ചാൽ, എന്റെ സമ്പത്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിലൊരിക്കലും ഒരു കുറവ് സംഭവിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ഇത് അല്ലാഹു തആല നൽകുന്ന ഒരു വാഗ്ദാനമാണ്. നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല തീർച്ചയായും അതിന് പകരം നൽകുക തന്നെ ചെയ്യുമെന്ന് സൂറത്തു സബയിലെ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മറക്കാതെ പോകരുത്. എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു നിങ്ങൾക്കതിന് പകരം നൽകുന്നതാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ, അവനാകുന്നു ഉപജീവനം നൽകുന്നവരിൽ, റിസ്ഖ് നൽകുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ, ഉത്തമനായിട്ടുള്ളവൻ എന്ന് അല്ലാഹു തആല സൂറത്തു സബയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം നൽകിയിരിക്കും, തീർച്ചയായിട്ടും പകരം നൽകിയിരിക്കും. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുള്ള പറഞ്ഞത് കാണാം, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് നിർബന്ധ ദാനമാകട്ടെ, അല്ലെങ്കിൽ സുന്നത്തായിട്ടുള്ള ഐച്ഛിക ദാനധർമ്മങ്ങളാകട്ടെ, അത് കുടുംബക്കാരനോ അയൽവാസിക്കോ സാധുവിനോ യത്തീമിനോ അല്ലാത്തവർക്ക് അതല്ലാത്ത ആളുകൾക്കോ ആർക്ക് കൊടുത്താലും അല്ലാഹു അതിന് പകരം നൽകുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ റിസ്ക്കിൽ കുറവ് വരുത്തുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്, നിങ്ങൾ കരുതി പോകരുത്. അല്ലാഹു തആല വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള അല്ലാഹുവാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്. നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളത് എന്ത് ചെയ്യും? അല്ലാഹു പകരമായി നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. ആ അല്ലാഹുവാണ് പറയുന്നത് നിങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അതിന് പകരം നൽകുമെന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കണം. അത് നമ്മളുടെ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സദഖ കൊടുക്കുന്നതിന് നമുക്ക് പ്രേരിപ്പിക്കുന്ന, പ്രേരണ നൽകുന്ന വലിയൊരു കാര്യമാണ്. അല്ലാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞില്ലേ,
യബ്ന ആദം, ആദമിന്റെ പുത്ര, അൻഫിഖ്, നീ ചെലവഴിക്കുക, ഉൻഫിഖ് അലൈക്ക്, നിന്റെ മേൽ ഞാൻ ചെലവഴിക്കുന്നതാണ്, നിനക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നതാണ് എന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അറബികൾ പറയാറുണ്ട് എന്നാണ്, അൻഫിഖ് മാ ഫിൽ ജൈബ്, നിന്റെ പോക്കറ്റിലുള്ളത് നീ ചെലവഴിക്കുക, യഅതിക മാ ഫിൽ ഗൈബ്, അദൃശ്യ ലോകത്തുള്ളത് നിന്നിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള റിസ്ഖ് നിന്നിലേക്ക് എത്തുന്നതാണ്. നീ നിന്റെ പോക്കറ്റിലുള്ളത് ചെലവഴിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിൽ നിന്നുള്ള റിസ്ഖ്, അള്ളാഹുവിൽ നിന്നുള്ള സഹായം നിനക്കുണ്ടാകുന്നതാണ് എന്ന് അറബികൾ പറയാറുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ വാചകം ഇങ്ങനെ കാണാം. المعونة تأتي من الله للعبد على قدر المؤونة. الله ഇല്ലുള്ള സഹായം അത് ഒരു അടിമക്കുണ്ടാകുന്നത് അവൻ ചെലവഴിക്കുന്നതിനനുസരിച്ചാണ്. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ അതിന്റെ അളവിനനുസരിച്ചാണ് അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാവുക എന്ന് പറഞ്ഞത് കാണാം. അവൻ വർദ്ധിപ്പിച്ചാൽ അവന് കൂടുതൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അവൻ കുറച്ചാണ് ചെയ്യുന്നതിൽ അവന്റെ ആ അള്ളാഹുവിനുള്ള സഹായത്തിനുള്ള കുറവ് ഉണ്ടാകും. അവൻ പിശുക്കി വച്ചാൽ അള്ളാഹു തആല അവനെ കൊടുക്കുന്ന കാര്യത്തിലും പിടിച്ചുവെക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ മഊനതു തഅതി മിനല്ലാഹി ലിൽ അബ്ദി അലാ ഖദ്റിൽ മഊന. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചെലവഴിക്കുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകൾക്കും സമ്പത്ത് ചെലവഴിക്കാനുള്ള ഒരു മടി എന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന ഈ സമ്പത്ത് എനിക്ക് നഷ്ടമാകുമോ, എന്റെ സമ്പത്തിലത് കുറവ് വരുത്തുമോ, അല്ലെങ്കിൽ ദാരിദ്ര്യം ഫഖ്റ് പേടിച്ചുകൊണ്ട്, അതാണ് പലപ്പോഴും പല ആളുകൾക്കും കൊടുക്കാനുള്ള മടി. എന്നാൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കതിനേക്കാൾ കൂടുതൽ തിരിച്ചു കിട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ, അതിന് പകരമായി ലഭിക്കും, അത് തിരിച്ചു കിട്ടുന്നതാണ്, അതിന് കൂടുതലായി തിരിച്ചു കിട്ടുന്നതാണെന്നൊക്കെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കും. അള്ളാഹു തആലയുടെ മാർഗത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും എന്ന് മാത്രമല്ല, അത് അതിന്റെ ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നുണ്ട് ഇൻഷാല്ലാഹ്. അപ്പൊ ഇത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് അൽ ഹസൻ ഉൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞത്, മൻ ഐഖന ബിൽ ഖലഫ്, ഒരുത്തന് യഖീൻ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അള്ളാഹു പകരമായി നൽകും എന്നൊരുത്തൻ ഉറച്ചു വിശ്വസിച്ചാൽ, ജാദ ബിൽ അതിയ, അവൻ ധാരാളമായി കൊടുത്തുകൊണ്ടിരിക്കും, അവൻ ഒരുപാട് ജൂദ് ചെയ്യും, ഒരുപാട് ഔദാര്യം ചെയ്യും, ഒരുപാട് ധർമ്മം ചെയ്യും അവൻ ഉറപ്പുണ്ടെങ്കിൽ. നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ, നിങ്ങൾ വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കണം. ആ ഖലഫിൽ ആര് വിശ്വസിക്കുന്നുണ്ടോ അവൻ ധാരാളമായി കൊടുക്കുമെന്നാണ് അൽ ഹസൻ ഉൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് കൊടുക്കാൻ പ്രേരണയുണ്ടാക്കുന്ന വലിയൊരു കാര്യമാണ് നമ്മൾ കൊടുത്ത അളവിലല്ല അള്ളാഹു തആല തിരിച്ചു തരുന്നത്, കൊടുത്ത അളവിലല്ല തിരിച്ചു തരുന്നത്, അത് ഇരട്ടിയായിട്ടാണ്, അത് ഒരുപാട് ഇരട്ടികളായിട്ടാണ് അള്ളാഹു തആല നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഒറ്റ ഹദീസ് മാത്രം ഈ വിഷയത്തിൽ പറയാം. മൻ അൻഫഖ നഫഖതൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, കതബല്ലാഹു ലഹു സബ്അ മിഅത്തി ദിഅ്ഫിൻ, അള്ളാഹു 700 ഇരട്ടിയായിട്ടാണ് അവന് പ്രതിഫലം രേഖപ്പെടുത്തുക. ഒന്ന് ചെലവഴിച്ചാൽ, ഒന്ന് കൊടുത്താൽ 700 ഇരട്ടിയായിട്ടാണ് അള്ളാഹു തആല രേഖപ്പെടുത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 700 ഇരട്ടിയാണ്. നമ്മളൊരു 10 രൂപ കൊടുത്താൽ അതിന്റെ 700 ഇരട്ടിയാണ് അള്ളാഹു അതിന്റെ പ്രതിഫലമായി രേഖപ്പെടുത്തുന്നത്. അല്ലാമ അൽ മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞത് കാണാം, വഹാദ അഖല്ലുൽ മൗഊദ്, ഇത് വാഗ്ദാനങ്ങളിൽ ഏറ്റവും മിനിമം ഉള്ളതാണ്.
700 എന്നുള്ളത്. വല്ലാഹു യുളാഇഫു ലിമൻ യശ, 700 അപ്പുറത്തേക്കും അല്ലാഹു എന്തെയ്യും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. 700 തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് അല്ലാമ അൽ മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കൊടുക്കാൻ പ്രേരണ നൽകുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് ഏറ്റവും പ്രോത്സാഹനം നൽകുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു ഇരട്ടിയായിട്ടാണ്, 700 ഇരട്ടി, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനും കൂടുതൽ ഇരട്ടിയായിട്ടാണ് അള്ളാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മൾക്ക് കൊടുക്കാൻ പ്രേരണ നൽകുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോക്ക്, നമ്മളൊരു ഒരാൾക്ക് കടം കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ, നമ്മളൊരാൾക്ക് കടമായി കൊടുക്കുകയാണ്, ആ കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം തിരിച്ചു തരുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് അറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, അത് കൊടുക്കാൻ തയ്യാറാകും. യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അള്ളാഹുവിന് കൊടുക്കുന്ന കടമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ലത് കടം കൊടുക്കാൻ ആരുണ്ട്, അവർക്ക് ഇരട്ടിയായി അള്ളാഹു തആല പ്രതിഫലം നൽകുമെന്നൊക്കെ സൂറത്തുൽ ബഖറയിൽ വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്. നമ്മൾ നോക്ക്, നമ്മൾ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ കടം നമ്മൾ അത് തിരിച്ചു കിട്ടും എന്നുള്ളത്, കടത്തിന്റെ പ്രത്യേകത എന്താണ്, അത് തിരിച്ചു കിട്ടുന്നതാണ്. തിരിച്ചു കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടാകും. മാത്രമല്ല, നമ്മൾ കൊടുത്ത വ്യക്തി ആർക്കാണ് നമ്മൾ കടം കൊടുത്തത്, അദ്ദേഹം തീർച്ചയായും തിരിച്ചു തരുന്ന ഒരു സത്യസന്ധനാണ്, അദ്ദേഹം ഇങ്ങനെയുള്ള കരാറുകൾ പൂർത്തീകരിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഒന്നുകൂടിയും ഉത്സാഹം കാണിക്കും. ഇനി ഈ കൊടുത്തതല്ല നമുക്ക് തിരിച്ചു കിട്ടുന്നത്, അതവൻ വലിയ അളവിൽ തിരിച്ച് ഇരട്ടിയായി തരുന്നു പറയുമ്പോൾ നമുക്ക് വീണ്ടും കൊടുക്കാനുള്ള താല്പര്യം വർദ്ധിക്കും. മാത്രമല്ല, നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തത് മാത്രമല്ല, അതിന് പുറമെ ആ കൊടുത്തത് ഇരട്ടിയായി തരുന്നു മാത്രമല്ല, വേറെ പലതും ആ കൊടുത്തതിന് പുറമെയുള്ള വേറെ പല കാര്യങ്ങളും ആ കൊടുത്തതിന്റെ പേരിൽ നമ്മൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കാൻ തയ്യാറാകും. അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കുന്ന കടമായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു അത് തിരിച്ചു തരും. തിരിച്ചു തരുമ്പോൾ അള്ളാഹു അതേ അളവിലല്ല തിരിച്ചു തരുന്നത്, അള്ളാഹു 700 ഇരട്ടിയായിട്ടാണ് അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടാണ് അള്ളാഹു തആല തിരിച്ചു തരുന്നത്. മാത്രമല്ല, അള്ളാഹു തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് അതുമാത്രമല്ല തിരിച്ചു തരിക, അള്ളാഹു പല പല ശ്രേഷ്ഠതകളും പല പുണ്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു തആല ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളാണ് അള്ളാഹു തആല അതിന്റെ പ്രതിഫലമായി നൽകുന്നത്. സദഖയുടെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്, അതൊക്കെ അവന് കിട്ടും. വിശുദ്ധ ഖുറാനിലും സഹീഹായ ഹദീസുകളിലും പരന്നു കിടക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകൾ, അതൊക്കെ നല്ല നീയത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവന് ലഭിക്കുമെന്നതിൽ തർക്കമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് സദഖ കൊടുക്കാൻ ആവേശം ഉന്മേഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ സദഖയുടെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് വിശുദ്ധ ഖുറാനിലും സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാകും. പലപ്പോഴും ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറഞ്ഞതുപോലെ, മല്ലം യഅരിഫ് സവാബൽ അഅ്മാൽ, ഒരുത്തന് എന്താണ് അമലുകളുടെ പ്രതിഫലം എന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ, സക്കുലത്ത് അലഹി ഫി ജമീഇൽ അഹ്വാൽ, എല്ലാ സമയത്തും ആ സൽക്കർമ്മം അവനൊരു പ്രയാസമായിരിക്കും. എന്താണത് ചെയ്താൽ കിട്ടുക എന്നവൻ അറിയില്ല എങ്കിൽ അവനതെപ്പോഴും പ്രയാസമായിരിക്കും. എന്നാൽ ഇന്നത് ഇത് ചെയ്താൽ ഇത് കിട്ടും, ഇന്ന പ്രതിഫലമുണ്ട്, ഇന്ന നേട്ടമുണ്ട്, പരലോകത്ത് ഇന്ന ശ്രേഷ്ഠ മെച്ചമുണ്ട്, ദുനിയാവിൽ ഇന്നതുണ്ട് എന്നൊക്കെ ഒരുത്തൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് അത് പ്രയാസം ഉണ്ടാക്കില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും സദഖകൾക്ക് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതകൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സംസാരത്തിൽ അത് ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല, ഒരുപാടുണ്ട്, അത്രയും ഉണ്ട്.
നമ്മളത് അതിനുള്ള സംവിധാനങ്ങൾ, അതിൽ അത്തരം അത് വിശദീകരിക്കുന്ന ദർസുകൾ അല്ലെങ്കിൽ അതിൽ വിശദീകരിക്കുന്ന ലേഖനങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കണം. വിശുദ്ധ ഖുർആനിലെ സഹീഹായ ഹദീസിലും അത്രമാത്രം ശ്രേഷ്ഠതകൾ ഈ പറഞ്ഞിട്ടുള്ള സദഖക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് സ്വർഗം ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത സദഖക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അത് മുഖേന അള്ളാഹു തആല പുറത്തു തരും എന്ന് പറയുന്ന വലിയ കാര്യം, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, അറിഞ്ഞും അറിയാതെയും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്ന ആളുകളാണ്. സദഖ നമ്മുടെ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു വലിയ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തസദ്ദഖു വലൗ ബിതംറതിൻ, നിങ്ങളൊരു കാരക്കയാണെങ്കിലും സദഖ കൊടുക്കുക. അളവുണ്ടോ? ഒരു കാരക്കയാണെങ്കിലും നിങ്ങൾ സദഖ കൊടുക്കുക. ഫഇന്നഹ തസുദ്ദു മിനൽ ജായ, അത് വിശക്കുന്നവന് വിശപ്പടക്കാവുന്നതാണ്, വിശക്കുന്നവനൊരു ആഹാരമാണ്. വതുത്ഫിഉൽ ഖതിഅ, അത് പാപങ്ങളെ അണച്ചു കളയുന്നതാണ്. കമാ യുത്ഫിഉൽ മാഉൻ നാറ, വെള്ളം തീയെ അണച്ചു കളയുന്നതുപോലെ പാപങ്ങളെ, തിന്മകളെ അത് മായച്ചു കളയും, അണച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സദഖ കൊടുക്കുക, അത് കുറച്ചാണെങ്കിലും. പലവൂടി സമ്പ്രത്തിൻ, കാരക്ക എന്ന് പറഞ്ഞാൽ അതാണെങ്കിലും കൊടുക്കുക. അപ്പൊ കൊടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അലസത കാണിക്കരുത് എന്നാണ് ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകളുണ്ട് ഈ പറഞ്ഞിട്ടുള്ള സദഖ. നമ്മളെല്ലാവരും അതിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിൽ പ്രത്യേകം ഒരു കാര്യം കൂടി സദഖയുടെ ശ്രേഷ്ഠതയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പല ആളുകളും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഒരാളെ സാമ്പത്തികമായി ഒരു സൽക്കർമ്മത്തിന് സഹായിച്ചാൽ, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മളൊരു സൽക്കർമ്മത്തിന് സഹായിച്ചാൽ, ആ സൽക്കർമ്മം ചെയ്ത കൂലി നമ്മൾക്കതിന്റെ പേരിൽ ഉണ്ടാകും. ഇപ്പം റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, മൻ ഫത്തറ സായിമൻ, ഒരുത്തൻ ഒരു നോമ്പുകാരൻ നോമ്പു തുറപ്പിച്ചു, ആ നോമ്പ് തുറപ്പിച്ചതിന്റെ പേരിൽ അവന് കുത്തിബലഹു മിസ്ലു അജ്രിഹി ലാ യൻകുസു മിൻ അജ്രിഹി ശൈഉൻ, ആ നോമ്പുകാരന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ തന്നെ ഈ നോമ്പ് തുറപ്പിച്ചവന് പ്രതിഫലമുണ്ട്. നോക്ക്, ഇവിടെ നോമ്പ് തുറപ്പിക്കുന്നവന് അവന് അതിന്റേതായ ചെലവുകളുണ്ട്, അത് ചെലവെടുത്തതിന്റെ പേരിൽ അവന് ആ നോമ്പുകാരന്റെ പ്രതിഫലം ലഭിക്കുകയാണ്. അത് ഏത് സൽക്കർമ്മങ്ങൾക്കുണ്ട്? നമ്മളൊരാളെ ഒരു സൽക്കർമ്മത്തിന് സഹായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നമ്മൾക്ക് ആ സൽക്കർമ്മം ചെയ്തതിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. അപ്പൊ നമ്മളൊരു സൽക്കർമ്മത്തിന് സാമ്പത്തികമായി സഹായിച്ചാൽ, നമ്മൾ അതിന് സമ്പത്ത് കൊടുത്താൽ, അത് ചെയ്തതിന്റെ പ്രതിഫലം നമ്മൾക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സദഖയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ്, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ശ്രേഷ്ഠതയാണത്. ഇബ്നു ഉസൈമി റഹിമഹുള്ള പറഞ്ഞത് കാണാം, മൻ ആന ശഖ്സൻ ഫീ ത്വാഅതിൻ മിൻ ത്വാഅതില്ലാ, ഒരു സൽക്കർമ്മത്തിന് ഒരാളെ ഒരുത്തൻ സഹായിച്ചാൽ, കാന ലഹു മിത്ലു അജ്രിഹി, അവന് അതിന്റെ അവന്റെ അതേ പ്രതിഫലമുണ്ട്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈആ, മറ്റുള്ളവന്റെ പ്രതിഫലം ഒട്ടുമേ കുറയാതെ ഈ സഹായിച്ച വ്യക്തിക്കുമുണ്ട് എന്ന് ഇബ്നു സൈമി റഹിമഹുള്ള പറയുകയാണ്. അവർ ഏത് അടിസ്ഥാനത്തിലാണിത് പറഞ്ഞിട്ടുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്? ഒരാളെ ഒരു സൽക്കർമ്മത്തിന് നമ്മൾ സഹായിച്ചാൽ, സാമ്പത്തികമായി സഹായിച്ചാലും അല്ലാതെ സഹായിച്ചാലും, സമ്പത്തിന്റെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ സാമ്പത്തികമായി സഹായിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യും? അതിന്റെ കൂലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ ജഹസ ഗാസിയൻ ഫഖദ് ഗസ, ഒരു സൈന്യത്തെ, സൈന്യാധിപനെ തയ്യാറാക്കിയാൽ അവൻ യുദ്ധം ചെയ്തവനെ പോലെയാണ്. അപ്പം യുദ്ധം ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ അവൻ യുദ്ധം ചെയ്തവനെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരാളെ ഉംറക്ക് പോകാൻ വേണ്ടി സഹായിച്ചു, ആ ഉംറ ചെയ്തവന്റെ പ്രതിഫലം ഈ ഉംറക്ക് സാമ്പത്തികമായി സഹായിച്ച ആൾക്കുണ്ട്, പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ത് സൽക്കർമ്മമാകട്ടെ, അതിന്റെ പ്രതിഫലം അതിന്റെ പേരിൽ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലമുണ്ട്. അതുപോലെ ദീൻ പഠിക്കുന്ന ആളുകൾ, ദീൻ പഠിക്കുന്ന ആളുകൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുത്തു, ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുത്തു, ആ ദീൻ പഠിച്ചതിന്റെ കൂലി നമ്മൾക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം.
അപ്പോൾ ഒരു സൽക്കർമ്മത്തിന് നമ്മൾ സഹായിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ മറക്കാതെ മനസ്സിലാക്കണം. അതിന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ ഒരു സൽക്കർമ്മത്തിനാണ് നമ്മൾ സഹായം ചെയ്യുന്നതെങ്കിൽ ആ സഹായിച്ചതിന്റെ പ്രതിഫലമുണ്ട്. മാത്രമല്ല, ആ സൽക്കർമ്മം നമ്മൾ സഹായിച്ചിട്ട് അയാൾ ആ സൽക്കർമ്മം ചെയ്തു, നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി പൈസ സ്പോൺസർ ചെയ്തു, നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ മർക്കസിന് നമ്മൾ പണം കൊടുത്തു, അവിടെ കുട്ടികൾ പഠിച്ചു, ആ കൊടുത്തതിന് പ്രതിഫലമുണ്ട്. മാത്രമല്ല, അവർ പഠിച്ചതിന്റെ പ്രതിഫലം നമ്മൾക്കുണ്ട്, അവർ ഖുർആൻ മനഃപ്പാഠമാക്കിയതിന്റെ പ്രതിഫലം നമ്മൾക്കുണ്ട്, അവർ ദീൻ പഠിച്ചതിന്റെ പ്രതിഫലം, പഠിക്കുന്നതിന്റെ പ്രതിഫലം, ചർച്ച ചെയ്യുന്നതിന്റെ പ്രതിഫലമൊക്കെ നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സദഖയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ശ്രേഷ്ഠതയാണ്. നമ്മളത് മനസ്സിലാക്കണം. ധാരാളമായി സദഖ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഹാന്മാരായ സലഫുകളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂടുതലായി, മറ്റു മാസങ്ങളെക്കാൾ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ ചെയ്തിരുന്നു റമദാൻ മാസത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള ആളുകളെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ഈ ഹദീസ് മറന്നുപോകരുത്. അത് അറിയുന്ന ആളുകളുണ്ടാകും, അവർ ഈ ഹദീസ് മറക്കാൻ പാടില്ല. സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതരായ ആളുകൾ കൊടുക്കാൻ തയ്യാറായേ പറ്റൂ. ഇന്ന ലില്ലാഹി ഇബാദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ഇഖ്തസ്സഹും ബിന്നിഅം, അള്ളാഹു ചില അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അവർക്ക് ചില പ്രത്യേകം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് പോലെയുള്ള അനുഗ്രഹങ്ങൾ. എന്തിനാണ് അള്ളാഹു തആല അങ്ങനെ അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തത്? ലി മനാഫിയൽ ഇബാദ്, അടിമകൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം കൊണ്ട് അവർ മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു തആല അവരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. യുഖിറുഹും ഫീഹാ മാ ബദലൂഹ, അവർ ചെലവഴിക്കുന്നിടത്തോളം കാലം ആ അനുഗ്രഹം അവരിൽ അള്ളാഹു നിലനിർത്തും. ഫൈദാ മനഊഹ, ഇനി അവർ അനുഗ്രഹം കൊടുക്കാതെ തടഞ്ഞു വെച്ചാലോ, നസഅഹ മിൻഹും, അള്ളാഹു അനുഗ്രഹം അവരിൽ നിന്ന് ഊരിയെടുക്കുകയും, ഫഹവ്വലഹ ഇലാ ഗൈരിഹിം, മറ്റുള്ളവരിലേക്ക് അത് മാറ്റുകയും ചെയ്യുമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഹദീസാണ്. ഇനി സമ്പത്ത് കുറഞ്ഞ ആളുകളോ, ഞാനെന്നും സമ്പത്ത് സ്വീകരിക്കേണ്ടവനാണ്, ആളുകൾ തരുന്ന സഹായം സ്വീകരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് കരുതി ജീവിക്കേണ്ടവരെല്ലാം, അളവ് എത്ര കുറഞ്ഞാലും ഫഖീറുകളായിട്ടുള്ള ആളുകളും അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കണം. ഇനി അത്ര തന്നെ സമ്പത്തില്ലാത്ത ആളുകളും അവർ ഉള്ളതിനനുസരിച്ച് കൊടുക്കണം. അതാണ് അതിന്റെ വിഷയം. സമ്പത്ത് എത്ര കൊടുത്തു എന്നുള്ളതല്ല, നമ്മൾക്ക് എത്ര കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് വിഷയം. നമ്മളെല്ലാവർക്കും സുപരിചിതമായ ഹദീദാണല്ലോ, സബഖ ദിർഹമുമ്മി അത്ത അൽഫി ദിർഹമീൻ, ആയിരം ഒരു ലക്ഷം ദിർഹമിന് ഒരു ദിർഹം മുൻകടന്നു എന്ന് പറഞ്ഞു. ഒരു ലക്ഷം ദിർഹമിന് ഒരു ദിർഹം മുൻകടന്നു എന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണത്? ഒരു ലക്ഷം ദിർഹമിന് ഒരു ദിർഹം മുൻകടക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനിൽ റജുലിൻ ദിർഹമാനി, ഒരാളുടെ അടുത്ത് രണ്ട് ദിർഹം ഉണ്ടായിരുന്നു, തസദ്ദഖ ബി അഹദിഹിമ, അതിൽ ഒരു ദിർഹം എടുത്തിട്ട് അയാൾ സദഖ കൊടുത്തു. അയാളുടെ ആകെ രണ്ട് ദിർഹമേ ഉള്ളൂ, അതിൽ ഒന്ന് അയാളെടുത്തു സദഖ കൊടുത്തു. വന്തലഖ റജുലിൻ ഇലാ ഉർദി മാലിഹി, മറ്റൊരുത്തൻ എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ സമ്പത്തിന്റെ കൂമ്പാരത്തിലേക്ക് ചെന്നിട്ട്, ഫഅഖദ മിൻഹു മിഅത്ത അൽഫി ദിർഹമീൻ, അതിൽ നിന്ന് ആ ഒരു ലക്ഷം ദിർഹം എടുത്തിട്ട്, ഫതസദ്ദഖ ബിഹ, അയാളെ സമ്പത്തിന്റെ കൂമ്പാരത്തിൽ നിന്ന് ഒരു ലക്ഷം ദിർഹം എടുത്തു കൊടുത്തു. പക്ഷെ ആ ഒരു ലക്ഷത്തേക്കാൾ മികച്ചതാണ് രണ്ട് ദിർഹം മാത്രം കൈവശമുള്ള ആൾ കൊടുത്ത ഒരു ദിർഹം. അയാളുടെ സമ്പത്തിന്റെ പകുതിയാണ് അയാൾ കൊടുത്തത്. അപ്പൊ കൊടുക്കുന്നതിന്റെ അളവല്ല വിഷയം, എന്റെ സാമ്പത്തിക അവസ്ഥ എനിക്കറിയാം, അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അയാൾ ഇത്ര കൊടുത്തു, ഇവനെത്ര കൊടുത്തു, അവരൊക്കെ കൊടുക്കുന്ന സംഖ്യ അതാണ്. അതുകൊണ്ട് എന്റെ ഈ ഒരു രൂപ, പത്ത് രൂപ, നൂറ് രൂപ, അതൊന്നും അതിലേക്ക് ശരിയാകൂല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത്. നമ്മളുടെ ഉള്ളതനുസരിച്ച് നമ്മൾ നല്ല നീയത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുക. നമ്മുടെ നീയത്തിന്റെ ആ വലിപ്പം കൊണ്ട് ആ ചെറിയ അളവാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് വലിയ പ്രതിഫലം അള്ളാഹു തആല നൽകും. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ദിവസവും കുറച്ചെങ്കിലും, ഒരു ചെറിയ സംഖ്യയെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അത് സദഖയാണ്. നമ്മൾ വീട്ടിൽ ചെലവിനോട് കൊടുക്കുന്നുണ്ടാകും, അത് സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ പറയുന്നില്ല, വളരെ സുപരിചിതമായ ഹദീസാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ നീയച്ചു വെക്കുക, അത് സദഖയായി
അള്ളാഹു തആല രേഖപ്പെടുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം രണ്ട് വിഭാഗത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് രണ്ട് സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള രണ്ട് വിഭാഗം, അത് ഒന്ന് കച്ചവടക്കാരാണ്. കച്ചവടക്കാർ, അവരുടെ കച്ചവടത്തിൽ പല പാകപ്പിഴവുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രത്യേകം പറഞ്ഞു, കച്ചവടക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, സദഖയുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. യാ മഅശറത് തുജ്ജാർ, കച്ചവടം ചെയ്യുന്നവരെ, കച്ചവടക്കാരെ, ഇന്ന ഷൈത്താന വൽ ഇസ്മ യഹ്ദുറാനിൽ ബൈഅ, ഷൈത്താനും തിന്മയും കച്ചവടത്തിൽ ഉണ്ടാകും. ഷൈത്താനൊക്കെ നല്ല ഇടപെടാൻ സാധ്യതയുള്ള സ്ഥലമാണ് കച്ചവടം, തിന്മകളും സംഭവിക്കാം. ഫഷൂബു ബൈഅക്കും ബി സദഖ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കച്ചവടത്തിൽ സദഖ കലർത്തണം, സദഖ നിങ്ങൾ ധാരാളമായി കൊടുക്കണം എന്ന് കച്ചവടക്കാരോട് പ്രത്യേകം പറഞ്ഞത് കാണാം. അറിഞ്ഞുകൊണ്ടുള്ള കള്ളത്തരങ്ങളല്ല, അറിഞ്ഞ് കള്ളത്തരം കള്ളക്കച്ചവടം ചെയ്യാൻ പാടില്ല, പക്ഷേ എങ്കിലും അവരുടെ കച്ചവടത്തിൽ ചില അറിയാതെ വരുന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ടാകും. അതിന് പരിഹാരമായി പറഞ്ഞത് കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ സദഖ കൊടുക്കണമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം സ്ത്രീകളാണ്. സ്ത്രീകളെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞല്ലോ, യാ മഅശറ നിസ, നേരത്തെ യാ മഅശറ തുജ്ജാർ എന്നാ പറഞ്ഞത്, ഇവിടെ യാ മഅശറ നിസ, സ്ത്രീ സമൂഹമേ, തസദ്ദഖന, നിങ്ങൾ സദഖ കൊടുക്കണം. ഫൈനി റഅയ്തുകുന്ന അക്സർ അഹ്ലിന്നാർ, നരകത്തിൽ നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളെയാണ് ഞാൻ കണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ സ്ത്രീകളും എന്ത് ചെയ്യണം, ധാരാളമായി സദഖ കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഭാര്യമാർ, അവർക്ക് കൊടുക്കാൻ ഒന്നും ഉണ്ടാകില്ല, സമ്പന്നന്മാരത് ശ്രദ്ധിക്കൂല, അവർ വലിയ നന്നായി കൊടുക്കുന്നുണ്ടാകും, വലിയ സമ്പന്നരായിരിക്കും, അവരുടെ ഭാര്യയ്ക്കൊരു വരുമാനം ഉണ്ടാകില്ല. അവര് ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കണം, അവർക്ക് കൊടുക്കാനുള്ള സംഖ്യങ്ങൾ കൊടുക്കണം. ഇനി ഭാര്യമാരുടെ കൂട്ടത്തിൽ നല്ല സമ്പത്തുള്ള ആളുകളുണ്ടാവും, അവരൊക്കെ അത് ശ്രദ്ധിക്കണം. സ്ത്രീകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവരുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കാൻ പറ്റണം, അത് അവർക്ക് നാളെ പരലോകത്ത് വലിയ മുതൽക്കൂട്ടായിരിക്കും, അതേ അവർക്ക് ഉണ്ടാകുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ട തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാനിൽ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ചും ഈ പറഞ്ഞിട്ടുള്ള സദഖയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ മാസമെന്ന് പറഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അത് ഖുർആൻ പാരായണത്തിന്റെയും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിന്റെയും മാസമാണ് എന്നാണ്. ഭക്ഷണം കൊടുക്കുക, നോമ്പ് തുറപ്പിക്കാനും അല്ലാത്തതിനൊക്കെ ഭക്ഷണം കൊടുക്കുക, സാധുക്കൾക്കും അല്ലാത്ത ആൾക്കും ഭക്ഷണം കൊടുക്കുക, അത് റമദാനിലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെ ഖുർആനിന്റെ പാരായണം വർദ്ധിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ. പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.